SBS Radio.
ശക്തമായ മഴ തുടരുന്നതിനാൽ കേരളം വീണ്ടും പ്രളയഭീതിയിലാണ്. റോഡ്, റെയിൽ, വ്യോമഗതാഗതമെല്ലാം തടസ്സപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനത്തൊട്ടാകെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാനായി SBS മലയാളത്തിന്റെ ഇന്ത്യൻ റിപ്പോർട്ടർ AN കുമാരമംഗലം ചേരുന്നു. കുമാരമംഗലം, കേരളം വീണ്ടും പ്രളയഭീതിയിലാണല്ലോ. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടാകുന്നതായാണ് റിപ്പോർട്ടുകൾ. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്?
കേരളത്തിന്റെ ആദ്യം ചില ജില്ലകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന കനത്ത മഴ ഇന്നലെ രാത്രിയോടുകൂടി കേരളത്തിന്റെ 14 ജില്ലകളിലും പെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വയനാട്, മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും അധികം ഇപ്പോൾ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വയനാട് മേപ്പാടി ഭാഗത്ത് തേയിലത്തോട്ടത്തിന് നടുക്ക് ഉരുൾപൊട്ടി അവിടെ ഒരു പള്ളിയും അമ്പലവും ഉൾപ്പെടെയുള്ള ഇത് ഒഴുകിപ്പോയിട്ടുണ്ട്. 11 പേർ മരിച്ചു എന്നാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥിരീകരിച്ച വിവരം. പക്ഷേ കൂടുതൽ പേർ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടാവും എന്നുള്ള രീതിയിലുള്ള ശബ്ദ സന്ദേശങ്ങൾ അവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ചും അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല, അതായത് വാഹന ഗതാഗതം സാധ്യമല്ല, ഏത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തേണ്ടത് എന്നതിനെ പറ്റി അവിടെ വലിയ ധാരണയില്ല. അതുകൊണ്ട് തന്നെ സൈന്യത്തിന്റെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് അവരവിടെ എത്തിയിട്ടുമുണ്ട്. കേന്ദ്ര ദുരന്ത നിവാരണ സേനയും അവിടെയുണ്ട്. പക്ഷെ ഹെലികോപ്റ്ററിൽ അവിടെ പോയി ഇറങ്ങിയതിന് ശേഷം മാത്രമേ തിരച്ചിൽ നടത്താൻ സാധിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര പേർ ഇനിയും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും കൈവന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മലപ്പുറം ജില്ലയിലും ഇത് തന്നെയാണ് അവസ്ഥ. കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ അവിടെ നിലമ്പൂർ നഗരം ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അതിന് ഇനിയും ശമനം വന്നിട്ടില്ല. കടലുണ്ടിപ്പുഴയിൽ വെള്ളം കയറിയതിനാൽ തന്നെ മലപ്പുറം ജില്ലയിലൂടെ കൂടുതലും കടലുണ്ടിപ്പുഴ ഒഴുകുന്നത്. അവിടെ എല്ലാം തന്നെ വെള്ളപ്പൊക്ക പ്രശ്നമുണ്ട്. ഇതുകൂടാതെ മധ്യ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലും ഇടുക്കി ജില്ലയിലും കനത്ത മഴയാണത് പെരിയാർ കരകവിഞ്ഞൊഴുകിയാണ്. ഒരു ഭാഗ്യമെന്ന് പറയട്ടെ, ഇതാണ് ഇടുക്കി അണക്കെട്ടിൽ വെള്ളം കുറവായതിനാൽ തന്നെ ഇടുക്കിയിൽ പെയ്യുന്ന മഴ, വൃഷ്ടിപ്രദേശത്ത് പെയ്യുന്ന മഴ പതുക്കെ ഡാമിലേക്ക് എത്തുന്നുള്ളൂ. നിലവിലെ അവസ്ഥയിലാണെങ്കിൽ ഇത്തരത്തിലുള്ള കനത്ത മഴ ഒരു 2-3 ആഴ്ചയെങ്കിലും ഇതേ മാതൃകയെ തുടർന്നാൽ മാത്രമേ ഇടുക്കി അണക്കെട്ട് നിറയുള്ളൂ എന്നുള്ള ഒരു ആശ്വാസകരമായ സംഗതിയുണ്ട്. പക്ഷെ ഇടുക്കി അണക്കെട്ടിന് താഴേക്കുള്ള കല്ലാർകുട്ടി, ലോവർ പെരിയാർ, ഭൂവത്തൻകെട്ട് ഡാമുകളെല്ലാം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയത്തിന്റെ ദുരിതം കണക്കിലെടുത്തുകൊണ്ട് അത് ആ ഒരു അനുഭവപാഠം ഉൾക്കൊണ്ട് തന്നെ അവർ നേരത്തെ തന്നെ ഷട്ടറുകൾ അല്പം തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ പെരിയാറിലുള്ളത്. പക്ഷെ എങ്കിൽ പോലും മഴ പെയ്ത വെള്ളം കൂടി വരുന്നതുകൊണ്ട് പെരിയാർ കരകവിഞ്ഞു തന്നെ ഒഴുകുകയാണ്. പ്രത്യേകിച്ചും ആലുവയുടെ ഭാഗങ്ങളിലെല്ലാം തന്നെ പലയിടത്തും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇടപ്പള്ളി ഭാഗത്തേക്കും പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയുടെയും അവസ്ഥ ഇതുതന്നെയാണ്. തുടർന്ന് താഴേക്കുള്ള എല്ലാ ജില്ലയും, ആലപ്പുഴയാണെങ്കിൽ പ്രളയഭീതിയിലാണ്, കാരണം ഈ മഴയിൽ പെയ്യുന്ന എല്ലാ വെള്ളവും ഒഴുകിയെത്തുന്നത് അങ്ങോട്ടാണ്. കൊല്ലം ജില്ലയിലാണ് ഇപ്പോൾ കുറച്ചെങ്കിലും ആശ്വാസമുള്ളത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ്. ബാക്കി എല്ലായിടത്തും തന്നെ മഴ ബാധിച്ചിരിക്കുന്നു. 14 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
തീർച്ചയായിട്ടും. അതുപോലെ കുമാരമംഗലം വ്യോമഗതാഗതവും താറുമാറായിരിക്കുകയാണല്ലോ. നെടുമ്പാശ്ശേരി വിമാനത്താവളം അടച്ചിട്ടിരിക്കുന്നു. എന്താണ് ഇത് സംബന്ധിച്ച പുതിയ വിവരങ്ങൾ?
നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇപ്പോൾ അവിടെ നിന്ന് മന്ത്രിയുടെ അറിയിപ്പ് അനുസരിച്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് 3:45 വരെ അടച്ചിടുന്നതായാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കാരണം റൺവേയുടെ 60% വെള്ളം കയറിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെരിയാറിൽ നിന്നുള്ള വെള്ളമാണ് കൂടുതലും അങ്ങോട്ട് കയറുന്നത്. പ്രത്യേകിച്ചും പെരിയാറിലേക്കുള്ള ചെറിയ തോടുകൾ നെടുമ്പാശ്ശേരിയിലും കാലടിയിലും എല്ലാം ഉണ്ട്. ആ തോടുകളിലൂടെ വെള്ളം തിരിച്ചു കയറുന്നതാണ് ഈ വക്കത്തുണ്ടാവാൻ കാര്യം. റൺവേയുടെ പ്രവർത്തനക്ഷമമായ സ്ഥലത്തിന്റെ 60% പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഇതുകൂടാതെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ തന്നെ അവിടെ ഒരു മതിൽ തകർന്ന് ഇപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ്. ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതേ മാതൃക തന്നെയാണ് ഇക്കുറിയും വെള്ളം ഒഴുകുന്നത്. ആദ്യം രാത്രി സർവീസ് നിർത്തിവെച്ചെങ്കിലും പിന്നീട് വെളുപ്പിന് ചില സർവീസുകൾ ലാൻഡ് ചെയ്യുന്ന അടക്കമുള്ള ചില കാര്യങ്ങൾ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ 7 വിമാനങ്ങൾ ഇപ്പോൾ വിമാനത്താവളത്തിലുണ്ട്. അവർക്ക് തിരിച്ച് പറന്ന് പൊങ്ങാനായിട്ടില്ല. ഏതായാലും മോട്ടോർ പമ്പ് വെച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് പ്രധാനമായും വേണ്ടത് ഇനി മഴ കുറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അതില്ലെങ്കിൽ ഇനിയും ചിലപ്പോൾ ഈ ഒരു നിരോധനം കൂടുതൽ ദിവസങ്ങളിലേക്ക് വരുമെന്ന ആശങ്ക ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. സൽവി,
മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ കേരളത്തിൽ. മഴയുമായി ബന്ധപ്പെട്ട് എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്? ഇത് ഇനിയും മഴ തുടരുമെന്ന് തന്നെയാണോ?
സൽവി, ഇന്ന് രാവിലെ ഒരു 7 മണി വരെ, അതായത് രാത്രി 9 മണിക്ക് തുടങ്ങിയ മഴ ഇന്ന് രാവിലെ 7 മണി വരെ നിർത്താതെ പെയ്യുകയായിരുന്നു. ഇപ്പോൾ ഒരു 2 മണിക്കൂറായി മധ്യ കേരളത്തിൽ കാര്യമായ മഴ പെയ്തിട്ടില്ല. ആകാശം തെളിയുന്നതിന്റെ ഒരു സൂചനയെങ്കിലും കാണുന്നുണ്ട്. പക്ഷേ ഇനിയും മഴ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുൻപേപ്പ്. റെഡ് അലർട്ട് ഞായറാഴ്ചയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാരണം ഇന്നലെയും പല സമയത്തും ചെറിയ തോതിലെങ്കിലും 1 മണിക്കൂറൊക്കെ മഴ മാറിയിരുന്നെങ്കിലും പിന്നീട് പെയ്ത മഴ വളരെ ശക്തിയായി തന്നെയാണ് പെയ്തത്. അതുകൊണ്ട് തന്നെ ആശങ്ക മാറി എന്ന് പറയാനാകില്ല. ഇനിയും കനത്ത മഴ തന്നെ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം ഒരു അനുഭവപാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആളുകൾ പലരും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുകയും അതുപോലെ തന്നെ സുരക്ഷാ സേനയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ചെങ്ങന്നൂരും അതുപോലെ തന്നെ പത്തനംതിട്ട പ്രാവശ്യം ഏറ്റവും അനുപ്രളയമായ ഭാഗങ്ങളിലും തന്നെ വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്. സൽവി.
നന്ദി. എൻ കുമാരമംഗലം.
Enjoy more stories in your language by visiting sbs.com.au.